നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം.
ഒസ്യത്ത് അഥവാ വിൽപത്രം അല്ലെങ്കിൽ വില്ലെഴുതണം എഴുതണം എന്നൊക്കെ വിവരമുള്ളവർ പലപ്പോഴും പറയാറുണ്ട്, എന്നോടും പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സ്വത്തിൻ്റെ മൂല്യത്തെക്കാൾ ഉപരി നമ്മുടെ സ്വത്തുവകകൾ നമ്മൾ ഉദ്ദേശിക്കുന്നവരിൽ തന്നെ എത്തിച്ചേരുമെന്നതാണ് ഒസ്യത്തിൻ്റെ പ്രാധാന്യം. മാത്രമല്ല, പിന്തുടർച്ചാവകാശികൾക്ക് നടപടിക്രമങ്ങൾ എളുപ്പമാക്കാനും വിൽപത്രം എഴുതുന്നതിലൂടെ സാധിക്കും. പ്രിയ ശ്രോതാക്കളെ, വിൽപത്രത്തിൻ്റെ പ്രാധാന്യത്തെപ്പറ്റിയും അനന്തരാവകാശമായി ലഭിക്കുന്ന സ്വത്തുക്കളുടെ നികുതി സംബന്ധിച്ചുമുള്ള കാര്യങ്ങളാണ് ഇനി നമ്മൾ പരിശോധിക്കുന്നത്. പോഡ്കാസ്റ്റുമായി നിങ്ങൾക്കൊപ്പം ഞാൻ ജോജോ ജോസഫ്. വിൽപത്രത്തിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി ഒട്ടേറെ ബോധവൽക്കരണ പരിപാടികൾ നടത്തുന്ന രാജ്യങ്ങളിലൊന്നാണ് ഓസ്ട്രേലിയ. ഇങ്ങനെയൊക്കെയാണെങ്കിലും 50% ഓസ്ട്രേലിയക്കാരും വിൽപത്രം എഴുതാതെയാണ് മരിക്കുന്നത്. പിന്നെ തർക്കങ്ങളായി, കേസായി, കോടതി കയറ്റമായി അങ്ങനെ അങ്ങ് പോകും. ഏതൊരാൾക്കും അവരുടെ സ്ഥാപക ജംഗമ വസ്തുക്കൾ, അതായത് അവരുടെ സ്വത്തുവകകൾ, മരണശേഷം ആർക്ക് നൽകണം എന്ന് തീരുമാനിക്കാം. ഇതിനായി തയ്യാറാക്കുന്നതാണ് ഒസ്യത്ത് അഥവാ വിൽപത്രം. ഏതെല്ലാം വസ്തുക്കൾ ഒസ്യത്തിൽ ഉൾപ്പെടുത്താമെന്ന് വിക്ടോറിയ ട്രസ്റ്റി സർവീസസ് എക്സിക്യൂട്ടീവ് ജനറൽ മാനേജർ മെലീസ റെയ്നോൾ വിശദീകരിക്കുന്നത് നമുക്ക് കേൾക്കാം.
Assets can be things of commercial value like houses or bank accounts, cars, shares or household contents, but it may also be items of sentimental value. An asset can be gifted specifically, I give my car to person A, or it may be a legacy, like I give my neighbor the sum of $10,000. Or an asset may be left generally, for example, I leave the whole of my estate to my children.
ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചല്ലോ, വിൽപത്രമുണ്ടെങ്കിൽ സ്വത്തുക്കളുടെ കൈമാറ്റം താരതമ്യേന എളുപ്പമാകും, കേസും പുക്കാറുമൊന്നും കാര്യമായി ഉണ്ടാകില്ല. എല്ലാ വിൽപത്രത്തിലും എക്സിക്യൂട്ടർ എന്നറിയപ്പെടുന്ന നിയമബാധ്യതയുള്ള ഒരു സംവിധാനമോ വ്യക്തിയോ ഉണ്ടാകും. ഒസ്യത്ത് തയ്യാറാക്കുന്നയാളുടെ സ്ഥാപന ജംഗമ വസ്തുക്കളുടെ ട്രസ്റ്റിയായി പ്രവർത്തിക്കാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നയാളാണ് ഈ എക്സിക്യൂട്ടർ. മരണപ്പെട്ടയാളുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുകയും മരിച്ചയാളുടെ എല്ലാ ബാധ്യതകളും നിറവേറ്റപ്പെടുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയും ചെയ്യുക എന്നതാണ് എക്സിക്യൂട്ടറുടെ ഉത്തരവാദിത്തം. വിൽപത്രത്തിൽ അനന്തരാവകാശിയായി പരാമർശിക്കുന്ന വ്യക്തികൾക്കും എക്സിക്യൂട്ടറായി പ്രവർത്തിക്കാം. ഇനി വിൽപത്രത്തിൽ എക്സിക്യൂട്ടറെ പരാമർശിച്ചിട്ടില്ല എങ്കിൽ അത്തരം കേസുകളിൽ കോടതി ഇടപെടലുകൾ ആവശ്യമായി വന്നേക്കാമെന്ന് ഇത്തരം കേസുകൾ കൈകാര്യം ചെയ്യുന്ന നിയമവിദഗ്ധയായ ഫ്ലോറാൻറ്റെ എബഡ് പറയുന്നു.
If there is no appointment in the will for executor, then the Supreme Court will appoint the applicant who seeks to apply for that grant, and that applicant is called a trustee or administrator. The executor is a trustee appointed in the will, and the administrator is a trustee appointed by the court but not in the will.
ഇനി നിങ്ങളെ ആരെങ്കിലും ഒരു എക്സിക്യൂട്ടറായി നിയമിച്ചിട്ടുണ്ട്, ഇല്ലെങ്കിൽ നിങ്ങളുടെ പേര് പറഞ്ഞിട്ടുണ്ട് എന്ന് കരുതുക. അതൊരു നല്ല കാര്യമല്ലേ? നിങ്ങളെ അത്രയ്ക്ക് വിശ്വാസമായതുകൊണ്ടാകുമല്ലോ ഈ വലിയ ഉത്തരവാദിത്തം മരിച്ചയാൾ നിങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ടാകുക. പക്ഷേ നിങ്ങൾക്ക് ആ ചുമതല കൈകാര്യം ചെയ്യാൻ കഴിയുന്നില്ലെന്ന് തോന്നിയാൽ എന്തു ചെയ്യും? നിങ്ങൾക്ക് ആ ഉത്തരവാദിത്തം സർക്കാർ ട്രസ്റ്റിയെ ഏൽപ്പിക്കുവാൻ സാധിക്കും. എല്ലാ സംസ്ഥാന സർക്കാരുകൾക്കും ഇത്തരം കാര്യങ്ങളിൽ പൊതുജനങ്ങളെ സഹായിക്കുന്നതിനായുള്ള ട്രസ്റ്റി സംവിധാനമുണ്ടെന്ന് വിക്ടോറിയ ട്രസ്റ്റി സർവീസസിലെ മെലീസ റെയ്നോൾസ് വിശദീകരിക്കുന്നു.
Probate is a court order and it proves that the will is valid and it permits the executor to administer the estate.
ഇനി ഒരാൾ വിൽപത്രമില്ലാതെ മരിക്കുകയാണെന്ന് കരുതുക. ഇത്തരം സന്ദർഭങ്ങളിൽ ആർക്കൊക്കെയാണ് അവകാശമുണ്ടാകുക എന്ന് നിയമത്തിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ടെന്നും മെലീസ റെയ്നോൾസ് പറയുന്നു.
So when a person dies without a will, this is called dying intestate. And there is a formula in each state set out in legislation which specifies who is to receive the estate and in what percentages. You have no say in how the estate is distributed. The person deemed to have the greatest entitlement to the estate can lodge an application for a grant of probate, or they can authorise a public trustee to administer the estate.
വിൽപത്രമില്ലാതെ മരിക്കുന്ന വ്യക്തികളുടെ ആസ്തികൾ വിതരണം ചെയ്യുവാൻ ഓസ്ട്രേലിയ ആശ്രയിക്കുന്ന നിയമമാണ് പിന്തുടർച്ചാവകാശ നിയമം. ഇന്ത്യയിലുമുണ്ട് ഇതുപോലെയൊരു പിന്തുടർച്ചാവകാശ നിയമമെന്ന് നമുക്കറിയാം. ഓസ്ട്രേലിയയിൽ സാധാരണയായി മിക്ക ആസ്തികളും ജീവിച്ചിരിക്കുന്ന പങ്കാളിക്കാണ് കൈമാറുക, ചിലപ്പോൾ കുട്ടികൾക്ക്, ചിലപ്പോൾ മാതാപിതാക്കൾക്ക്. ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ, ന്യൂ സൗത്ത് വെയിൽസിൽ പിന്തുടർച്ചാവകാശ നിയമം ബന്ധുക്കളെ ഒരു പ്രത്യേക ക്രമത്തിലുള്ള പട്ടികയിൽ പെടുത്തിയിട്ടുണ്ടെന്ന് നിയമവിദഗ്ധനായ ഫ്ലോറാൻ ടേബർട്ട് വിശദീകരിക്കുന്നു.
If there is a spouse or a de facto partner and there is no children, all of it will go to the partner. In the absence of a partner or children, then it will go to the parent. If there are no parents, it will go to the collateral relatives like the uncle, auntie. If there are none, then the grandparents. Then if there are none, then grandchildren. And then if there is really nobody, then it will go to the state.
പാരമ്പര്യമായി ലഭിക്കുന്ന സ്വത്തുവകകൾക്ക് നികുതി നൽകേണ്ടതില്ല എന്നതാണ് ഓസ്ട്രേലിയയിലെ നിയമം. പക്ഷേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില സാമ്പത്തിക കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് ലഭിച്ച വസ്തു നിങ്ങൾ വിൽക്കാൻ തീരുമാനിക്കുകയാണ് എങ്കിൽ പാരമ്പര്യമായി ലഭിച്ച സ്വത്തിന് നികുതി നിയമങ്ങൾ ബാധകമാകുമെന്ന് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടന്റായ അക്രമൽ ഫക്രി വിശദീകരിക്കുന്നു.
There's no tax consequences to the deceased estate if it was the deceased residential house, but if there was two properties and one was rented out, the residential property is tax free, but the investment property would attract capital gains tax.
1985 ന് ശേഷം വാങ്ങിയ ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടിയാണ് നിങ്ങൾ വിൽക്കുന്നതെങ്കിൽ ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് ഇതിന് ബാധകമാണ്. വിൽപത്രത്തിലൂടെ ലഭിക്കുന്ന സ്വത്തുക്കൾ ആദ്യമേ തന്നെ വിൽക്കുന്നതിന് പകരം അനന്തരാവകാശികൾക്ക് കൈമാറുക എന്നതാണ് മികച്ച മാർഗമായി അക്രമൽ ഫക്രി ചൂണ്ടിക്കാട്ടുന്നത്. റെസിഡൻഷ്യൽ പ്രോപ്പർട്ടികൾക്കുള്ള നികുതിരഹിത കാലയളവ് നേട്ടമാകുമെന്നും അദ്ദേഹം പറയുന്നു.
You've got a 2-year window to sell without incurring capital gains tax if you're a beneficiary, but if the beneficiary uses it as their principal place of residence, then that will carry forward. Like the deceased had it as a residence, the beneficiary has it as a residence, and even if you exceed the 2-year period, it'll be tax free because it was never used for income producing purposes.
അനന്തരാവകാശമായി ലഭിക്കുന്ന സ്വത്തിൽ ബാങ്ക് അക്കൗണ്ടുകളും ഉൾപ്പെടാം. ഇങ്ങനെ ലഭിക്കുന്ന പണം നിങ്ങളുടെ നികുതി റിട്ടേണിൽ ഉൾപ്പെടുത്തേണ്ടത് വളരെ പ്രധാനമാണ്. അനന്തരാവകാശമായി ലഭിക്കുന്ന സ്വത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള ഷെയറുകൾ പണമാക്കി മാറ്റുകയും അനന്തരാവകാശികൾക്കത് കൈമാറുകയും ചെയ്താൽ അതിനും ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് നൽകണം. എന്നാൽ നിങ്ങൾക്ക് വിദേശ സ്വത്ത് അനന്തരാവകാശമായി ലഭിച്ചാൽ അതിന് ഓസ്ട്രേലിയയിൽ നികുതി നൽകേണ്ടതില്ല എന്ന് അക്രമൽ ഫക്രി പറയുന്നു.
For example, if it was a place in Europe, it was sold within that 2-year period and then the money comes to Australia, it's declared and it falls into the Australian rules and it becomes tax free. The only problem would be that if there are peculiar tax laws in the particular country that it was sold in, then perhaps the transaction would be caught by the tax regime of the country it was sold in.
ഇനി നിങ്ങൾക്ക് ലഭിക്കാൻ അർഹതയുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന ഒരാൾ അയാളുടെ സ്വത്തുവകകൾ വിൽപത്രത്തിൽ എഴുതി വെച്ചു, പക്ഷേ അതിൽ നിങ്ങൾക്ക് അനന്തരാവകാശമില്ലെങ്കിലോ, അല്ലെങ്കിൽ നിങ്ങളുടെ പേര് ആ വിൽപത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ലെങ്കിലോ എന്നാ ചെയ്യും? അതിനു മാർഗമുണ്ട്. പിന്തുടർച്ചാവകാശ നിയമപ്രകാരം നിങ്ങൾക്ക് ഈ വിൽപത്രത്തിൽ അവകാശമുന്നയിക്കാൻ അവകാശമുണ്ട്. ഇതിനെ പബ്ലിക് ഫാമിലി പ്രൊവിഷൻ ക്ലെയിം എന്നാണ് വിളിക്കുന്നത്. നിർണായക സാഹചര്യങ്ങളിൽ കോടതി ഇടപെട്ട് വിൽപത്രങ്ങളിൽ മാറ്റങ്ങൾ വരുത്താറുണ്ടെന്ന് ഫ്ലോറൻ്റെ അബാദ് പറയുന്നു.
You just have to make a justified claim. You cannot be entitled just because you are a former wife or a son or a daughter. you need to establish the financial connection and how you are being deprived, because this is died and there is no adequate provisions being provided to you under the will. So there is no hard and fast rule, but the Supreme Court will take into account the circumstances surrounding your claim.
നമ്മുടെ സ്വത്തുവകകളുടെ അനന്തരാവകാശം ആർക്കൊക്കെ നൽകണമെന്നും ബിൽ തയ്യാറാക്കണമെന്നും ഇല്ലെങ്കിൽ ബിൽ എങ്ങനെ തയ്യാറാക്കണമെന്നുമൊക്കെയുള്ളത് വളരെ വിഷമമുള്ളൊരു കാര്യമാണ്. പക്ഷേ ഇത്തരം ഘട്ടങ്ങളിൽ നമ്മളെ സഹായിക്കാൻ ഓസ്ട്രേലിയയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും സംസ്ഥാന ട്രസ്റ്റുകൾ നിലവിലുണ്ടെന്ന് മെലീസ റെനോൾഡ്സ് പറയുന്നു.
The public trustee or a solicitor who specializes in deceased estates will be able to provide assistance. You can access free guides on things like making a will and acting as an executor on the state trustee website.
പ്രിയാ ശ്രോതാക്കളെ, വിൽ പത്രത്തിന്റെ പ്രാധാന്യം എന്താണെന്നും അതിന്റെ ഘടന എന്താണെന്നുമൊക്കെയാണ് നമ്മൾ ഇതുവരെ കേട്ടത്. ഈ വിഷയത്തെപ്പറ്റി നിങ്ങൾക്ക് കൂടുതലായി അറിയുവാൻ താല്പര്യമുണ്ടെങ്കിൽ SBS മലയാളത്തിന്റെ വെബ്സൈറ്റ് സന്ദർശിക്കുക. ഫേസ്ബുക്കിൽ SBS മലയാളത്തെ ഫോളോ ചെയ്യുക. ശ്രോതാക്കളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഇത് പൊതുവായ ചില നിർദ്ദേശങ്ങൾ മാത്രമാണ്. നിങ്ങളുടെ വ്യക്തിപരമായ സംശയങ്ങൾക്ക് സർക്കാർ ഏജൻസികളെയോ സർക്കാർ അംഗീകാരമുള്ള സ്ഥാപനങ്ങളെയോ ബന്ധപ്പെടുക.
ലൈക്ക്, ഷെയർ, കമന്റ്. SBS മലയാളം ഫേസ്ബുക്ക് പേജ്.